മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം, ശ്രീ എം ടി രമേഷ്. നരേന്ദ്രമോദി സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നലെ വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ ഡൽഹിയിൽ നടക്കുകയും ചെയ്തു. എന്തായാലും ബി ജെ പിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ ഈ രണ്ടു വർഷത്തെ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്?
നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നല്ല നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഗവൺമെന്റാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് സ്ഥിരോത്സാഹത്തിന്റെയും സുസ്ഥിരതയുടെയും പ്രതീകമായിട്ട് മാറുന്നത്, അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഭരണകൂടത്തിന്റെ മികവ് കൊണ്ട് രാഷ്ട്രത്തിന്റെ യശസ് ഉയർത്തുന്നത്, ഇതൊക്കെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും കാണാൻ സാധിക്കാത്ത കാര്യമാണ്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കുക ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തിപരമായിട്ടുള്ള ഔന്നത്യം കൊണ്ട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഭരണപരമായിട്ടുള്ള മികവ് കൊണ്ട് ആയിരുന്നില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള മികവ് കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനകത്ത് സ്വീകരിക്കുന്ന ഭരണപരമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടുകൂടിയാണ്. അതിവേഗം വളരുന്ന സുസ്ഥിരമായൊരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഭാരതം ഇന്ന് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. രാജ്യത്തിനകത്ത് ഈ ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ അതിവേഗം മുമ്പോട്ട് നീങ്ങുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർപ്പിച്ചിട്ടുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണ്. ഒരു ദിവസം ശരാശരി 17 കിലോമീറ്റർ റോഡുകളാണ് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രി, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി, അത് ഈ വരുന്ന ഒരു സാമ്പത്തിക വർഷം അത് പ്രതിദിനം 47 കിലോമീറ്റർ ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ പ്രതിദിനം 47 കിലോമീറ്റർ റോഡുകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ലോകത്തിന്റെ തന്നെ ശരാശരിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല റോഡുകളാണ് ഒരു നാടിന്റെ വളർച്ചയുടെ പ്രതീകം എന്ന് സാധാരണ പറയാറുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിക്കുന്നു. ഉപരിതല ഗതാഗതം മാത്രമല്ല, ബാക്കി എല്ലാ സംവിധാനങ്ങളെയും മെച്ചപ്പെടുത്താനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വീടുകൾ എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായിരുന്നു. അത് 2022 ആകുമ്പോഴേക്കും എല്ലാവർക്കും വീടുകൾ എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ കഴിയും. അതിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാ വീടുകളും പാചകമാർഗം എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ മറ്റൊരു മുഖമുദ്രയാണ്. കാരണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗികളുള്ളത് ഭാരതത്തിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും ഗ്രാമീണ ഭാരതത്തിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അടുക്കളയിൽ പുക ഊതി ഊതി ജീവിതം തുലയ്ക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട ആളുകളെ കുറിച്ചാണ്. അതിന് മാറ്റം വരാൻ വേണ്ടി എല്ലാ വീടുകളിലും പാചകവാതകം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 കോടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീടുകൾ അതിന്റെ ആദ്യഘട്ടം എന്നുള്ളതൊക്കെ സൗജന്യമായ പാചകവാതക കണക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. 8,000 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക ഈ നടപ്പ് സാമ്പത്തിക വർഷം അതിനുവേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതികൾ. ഭാരതം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഔഷധ രംഗത്തുള്ള പ്രതിസന്ധിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോ ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞത് ബഹുരാഷ്ട്ര കമ്പനികളുമായി ചേർന്നുകൊണ്ട് രാജ്യത്തിനകത്ത് മരുന്ന് വിലവർദ്ധനം ഉണ്ടാകുമെന്നതാണ്. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ മരുന്നുകളുടെ ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില താഴോട്ട് വരുന്നു. 500 ഔഷധങ്ങളുടെ വില ഇപ്പോൾ കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജനഔഷധി കേന്ദ്രങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 3,000 ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു. 70% വിലക്കുറവിലാണ് ഈ ജനഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള ഓരോ 15 ദിവസം കൂടുമ്പോഴും ഒരു പുതിയ പദ്ധതി എന്നുള്ളതാണ് ഈ ഗവൺമെന്റ്
പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കൾ എടുത്തു പറയാത്ത ഒരു കാര്യം തന്നെ ഞാൻ താങ്കൾക്ക് വേണ്ടി പറയുന്നത്, കാര്യമായ ഒരു അഴിമതി ആരോപണം പോലും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സർക്കാർ നേരിട്ടിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്നത് തോന്നുന്നു.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഴിമതി വിമുക്തമായിട്ടുള്ള എന്നുള്ളതായിരുന്നു ഗവൺമെന്റ്.
അഴിമതി വിമുക്തമെന്ന് ഞാൻ പറയുന്നില്ല, അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരിയെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും അഴിമതി ആരോപണങ്ങൾ പിന്നീടാണ് വരുന്നത് എങ്കിൽ പോലും ആദ്യത്തെ രണ്ട് വർഷത്തിൽ കാര്യമായി നേരിട്ടിട്ടില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഇവിടെ ലഭിച്ച ഒരു അംഗീകാരം, വിദേശ രാജ്യങ്ങളിൽ പോലും പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തൊരു 3 വർഷം നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായ ഒരു വെല്ലുവിളിയായി വരാൻ സാധ്യത?
ഇതിലിപ്പോ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച അഴിമതിയെ സംബന്ധിച്ച് തന്നെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പറഞ്ഞപ്പോ പറഞ്ഞു, ഈ ഗവൺമെന്റ് ചെലവഴിക്കുന്ന ഓരോ നാണയത്തൊട്ടും അക്കൗണ്ടബിൾ ആയിരിക്കും. അക്കൗണ്ടബിലിറ്റി, ജനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ചെലവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് കർക്കശമായിട്ടുള്ള നിലപാടുള്ള ആളാണ്. അത് രാഷ്ട്രീയ രംഗത്ത് അഴിമതി മാത്രമല്ല, ഭരണരംഗത്ത് എന്ന് പറയുമ്പോൾ മന്ത്രിമാർ മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയുണ്ട്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയും കർക്കശമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. 2019 എന്നുള്ള ഒരു അജണ്ടയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൂട്ടിവെക്കുന്നത്. 2019 വീണ്ടും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം 100% നിറവേറ്റി എന്നുള്ള നിലക്കാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ ഈ ഗവൺമെന്റ് 2 വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ 30% പാലിച്ചു. ഇനി വരാനിരിക്കുന്ന 3 വർഷം കൊണ്ട് 70% പാലിക്കണം. അത് പാലിക്കാൻ സാധിക്കുന്ന ആത്മവിശ്വാസമുണ്ട്. സർക്കാരിന്റെ മുൻഗണന അഴിമതിയില്ലാത്ത സുതാര്യമായിട്ടുള്ള ഗവൺമെന്റ്, എല്ലാവർക്കും കർഷകർക്കും പാവപ്പെട്ട ആളുകൾക്കും മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യുക, കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും നല്ല ഉൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. ഇപ്രാവശ്യം കാർഷിക രംഗത്ത്, ഭക്ഷ്യോൽപാദന രംഗത്ത് റെക്കോർഡ് വള ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഗവൺമെന്റ് സ്വീകരിച്ച ചില കർക്കശമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുക, ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വന്നെത്താൻ സാധിക്കുന്ന ഒരു ഇടമായിട്ട് ലോകത്തിന് മുമ്പിലേക്ക് ഭാരതത്തിന്റെ കവാടങ്ങൾ തുറക്കുക, ഇവിടെ നിന്ന് മസ്തിഷ്ക ചോർച്ച ഉണ്ടാകാതിരിക്കുക, ഇവിടുത്തെ ചെറുപ്പക്കാർ പുറം രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സാഹചര്യം മാറ്റി മറ്റുള്ളവർക്ക് കൂടി ഇവിടെ വരാനും ഇവിടെ നിക്ഷേപിക്കാനും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും വിൽക്കപ്പെടുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ ഒരു സമീപനമാണ് ഗവൺമെന്റിനുള്ളത്. 3 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും.
തീർച്ചയായും. എന്തായാലും സർക്കാരിന്റെ നേട്ടങ്ങൾ താങ്കൾക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ബി ജെ പിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ താങ്കളോട് ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതിലുള്ളത്, മുൻപ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഏറ്റവും അധികം ഉന്നയിച്ചിരുന്നൊരു ആരോപണമാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മൗനിയായ ഒരു പ്രധാനമന്ത്രിയാണ്, ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യമായ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുന്നില്ല എന്ന ആരോപണം, മൻമോഹൻ സിംഗ് പോലും പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി മൗനിയായ ഒരു പ്രധാനമന്ത്രിയാണ്, അത്രയൊരു തമാശ പോലും ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ട് നരേന്ദ്രമോദി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല?
നരേന്ദ്രമോദി മറുപടി പറയാത്ത ഒരു വിഷയം പോലുമില്ല. ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം എല്ലാ മാസത്തിലും അദ്ദേഹം നടത്തുന്ന മൻ കി ബാത്ത് പരിപാടിയിൽ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുകയാണ്. ഓരോ സന്ദേശത്തിനും അദ്ദേഹത്തിന് ജനങ്ങളോട് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ 2 വർഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പൊതുപരിപാടികൾ, ആ പൊതുപരിപാടികൾ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുകയാണ്.
അതിലൊരു എപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും വരുന്ന ഒരു ന്യായം ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു പൊതുപരിപാടിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നു, അവരെല്ലാവരും പ്രധാനമന്ത്രിയെ കാണുന്ന ഒരു ആവേശത്തിൽ വരുന്നവരാണ്. റേഡിയോ പ്രഭാഷണത്തിൽ ഒരു വശത്തേക്ക് മാത്രം പറയുന്നതാണ്, മറിച്ച് ഒരു ചോദ്യങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പത്രപ്രവർത്തകന് പോലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പ്രധാനമന്ത്രി നൽകുന്നില്ല. ജനങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ചോദ്യങ്ങൾ കേൾക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ?
അല്ല, ഒന്ന് സർക്കാരിനെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ മറുപടി പറയേണ്ടതിനെ സംബന്ധിച്ച് പറയുന്നത്, കാരണം ആരോപണങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഗൗരവമില്ലാത്ത ആരോപണങ്ങൾ ഒന്നിനെ പിറകെ ഒന്നായി ഉന്നയിക്കേണ്ടത്. രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അതിനോടെല്ലാം പ്രധാനമന്ത്രി പ്രതികരിക്കുകയായിട്ടുള്ളത് അതൊരു ഒരു നരേന്ദ്രമോദിയെ പിൻപോയിന്റ് ചെയ്തുകൊണ്ട് ആളുകൾ പറയുകയാണ്. അതിനെ ചെവിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ അതിന് കൃത്യമായിട്ട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിൽ മറുപടി പറയുന്നത്. പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതിന് പ്രധാനമന്ത്രി മറുപടി പറയും. എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി മറുപടി പറയുക എന്നുള്ളത് ഈ ഗവൺമെന്റിനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുക്കി തീർക്കാൻ വേണ്ടി നടത്തുന്ന പ്രതിപക്ഷ പരിശ്രമമാണ്. പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരെ കണ്ട് എങ്ങനെയാണ് കണ്ടത്? മുൻകൂട്ടി ചോദ്യാവലി തയ്യാറാക്കുകയാണ്.
ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കൃത്യമായി ചോദ്യങ്ങൾ 2G സ്പെക്ട്രം ഇടപാടുണ്ടായപ്പോൾ പോലും അതേക്കുറിച്ച് കൃത്യമായി BJP ഉന്നയിച്ച ചോദ്യങ്ങൾ, നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്ത ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞിരുന്നു.
പത്രപ്രവർത്തകന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനും പ്രധാനമന്ത്രി മറുപടി പറയാതിരുന്നില്ല. ഒരു പത്രസമ്മേളനത്തിന്റെ അപ്പുറത്ത് നെറ്റത്ത് നിന്ന് പ്രധാനമന്ത്രി മറുപടി പറയുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളോട് പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് അത് ജനങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ സന്ദർഭത്തിലും കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നടക്കുന്ന ഒരു പ്രവണത എല്ലാ കാര്യത്തിനും യാതൊരു ഒരു ഒരു റിലവൻസും ഇല്ലാത്ത വിഷയങ്ങൾക്ക് പോലും രാജ്യത്ത് എവിടെയെങ്കിലും ഒരു മരണം ഉണ്ടായാൽ അതിനോടും പോലും പ്രതികരിക്കണം എന്ന് പറയുന്നത്
അങ്ങനെ അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞങ്ങൾ മറ്റൊരു ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ. പക്ഷെ ഞാൻ എടുത്തു പറയേണ്ട ഇപ്പൊ ഒരു ചില നയങ്ങളിൽ അല്ലെങ്കിൽ ചില നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മലയാളി എന്ന രീതിയിൽ തന്നെ ഏറ്റവും അവസാനം സംഭവിച്ചത് ഇറ്റാലിയൻ നാവികർക്ക് മടങ്ങിപ്പോകാൻ സുപ്രീംകോടതി അനുമതി നൽകിയതും അത് കേന്ദ്ര സർക്കാർ എതിർക്കാതിരുന്നതുമാണ്. മുൻപ് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതേ സംഭവം ഉണ്ടായപ്പോൾ അന്ന് നരേന്ദ്രമോദിയുടെ നടത്തിയ ഒരു ട്വീറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാണ്. സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ ബന്ധം ആരോപിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഇടപെടൽ മൂലമായിരുന്നു കേന്ദ്ര സർക്കാർ എതിർക്കാത്തതെന്നുള്ളതാണ്. ഇന്ന് ആ ഒരു വിഷയം വന്നപ്പോൾ നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ ആരും ചോദിക്കേണ്ട, അദ്ദേഹം മറുപടി പറയേണ്ട എന്നുള്ളതാണോ ഈ ഇരട്ടത്താപ്പ്?
അല്ല, ഒരിക്കലും ഗവൺമെന്റ് മറുപടി പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി മറുപടി പറയുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മറുപടിയാണ്. ഗവൺമെന്റ് അവരെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം, അന്ന് പന്ത് നമ്മുടെ കോർട്ടിലായിരുന്നു, നമ്മുടെ കയ്യിലായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര കോടതിയിൽ ഇതെങ്ങനെ എത്തി? നരേന്ദ്രമോദി ഗവൺമെന്റ് കാലഘട്ടത്തിലല്ലല്ലോ അന്താരാഷ്ട്ര കോടതിയിൽ എത്തി. അന്താരാഷ്ട്ര ട്രിബ്യൂണലിൽ ഈ കേസ് വരികയും സുപ്രീം കോടതിക്ക് പോലും ഈ കാര്യത്തിൽ ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് അന്താരാഷ്ട്ര
തലത്തിലുണ്ടായിരുന്നു. ആരോപണമുണ്ട് അഗസ്ത വെസ്റ്റ്ലാൻഡിലുള്ള സോണിയാഗാന്ധിക്കെതിരെയുള്ള തെളിവുകൾക്ക് വേണ്ടിയാണ് ഈ ചെറിയ ഇളവുകൾ നരേന്ദ്രമോദി കൊടുക്കുന്നുള്ള ആരോപണം വരെ ഉണ്ട് അവിടെയും.
ആരോപണത്തിന് വസ്തുതാപരമായിട്ടൊരു ബന്ധുവില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ. ഗവൺമെന്റ് ചോദിച്ചല്ലോ ഇത് എവിടുന്നാണ് വന്നിട്ടുള്ളത്, ആരാണ് ഇതിന്റെ പറഞ്ഞത്?
ഇല്ല, ഞാൻ അങ്ങനെ
കൃത്യമായിട്ടുള്ള കാര്യമാണ്.
ഇതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടെ ചോദിച്ചോട്ടെ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു രൂപയുടെ മൂല്യം. ഒരു അമേരിക്കൻ ഡോളറിന് 67 രൂപയാണ് ഇന്നത്തെ മൂല്യം. 40 വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു 2 വർഷം മുമ്പുള്ള പ്രഖ്യാപനം. എന്ത് സംഭവിച്ചു ആ കാര്യത്തിന്? അതിലും പൂർണ്ണമായൊരു പരാജയപ്പെട്ടിട്ടില്ലേ?
അല്ല, ഒരു അത് നമുക്കിപ്പോ ഗവൺമെന്റിന്റെ എല്ലാ വാഗ്ദാനങ്ങളും 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയണം എന്ന് വാശിപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും പൂർത്തീകരിക്കേണ്ടപ്പെടേണ്ട വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഇനിയുള്ള 3 വർഷം പൂർത്തീകരിക്കും. സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും മോശമായ ഒരു സാമ്പത്തിക സാഹചര്യമായിരുന്നു രാജ്യത്തിനുണ്ടായിരുന്നത്. അത് മെല്ലെ മെല്ലെ മെച്ചപ്പെട്ടു വരികയാണ്. സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയെ മാറുന്നു. അതിന്റെ പ്രതിഫലനം രൂപയുടെ മൂല്യത്തിന്റെ കാര്യത്തിലടക്കം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. വരുന്ന ഒരു സാമ്പത്തിക വർഷം വളരെ ക്രൂഷ്യലാണ്. ആ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ കുറച്ചുകൂടി ഉറച്ച ചില നിലപാടുകൾ ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സാമ്പത്തിക രംഗത്ത് ഒരു സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഒരു കുതിച്ചുചാട്ടം അനിവാര്യമാണ്. ആ കുതിച്ചുചാട്ടം സ്വാഭാവികമായിട്ടും
അതിലൊറ്റ കാര്യം കൂടി ഞാൻ ഒന്ന്, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ 1st വാർഷികത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഉള്ള വാക്കുകൾ ഒരു സൗണ്ട് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക താങ്കൾ. 40 രൂപയാക്കി ഒരു ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം ഉയർത്തുമെന്നാണ് നരേന്ദ്രമോദി BJP പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ രൂപയുടെ മൂല്യം കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇല്ല, രൂപയുടെ ഒരു മാസത്തിലല്ല, രൂപയുടെ മൂല്യം 60 മുകളിലേക്ക് പോയിട്ടില്ല. 60 രൂപയേക്കാൾ മുകളിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക്.
അല്ല, നമ്മൾ 2014 ആയിട്ടാണല്ലോ താരതമ്യം ചെയ്യേണ്ടത്. 2014 ചേർത്താണ് തെരഞ്ഞെടുപ്പ് രൂപയുടെ മൂല്യം വളരെ താഴോട്ട് പോയിരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു മാസമായിട്ട് ഒന്നൊന്നര മാസമായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഇപ്പോ ഉണ്ടായിട്ടുള്ള സാഹചര്യമാണ് ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞു അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. രാജ്യത്ത് നമ്മുടെ ആഭ്യന്തര വളർച്ച നാം പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്കെത്തും. അപ്പോ ഏറ്റവും നല്ല രൂപയുടെ മൂല്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്.
ശ്രീ എം ഡി രമേഷ്, കഴിഞ്ഞ വർഷം കൃത്യം ഒരു വർഷം മുമ്പ് താങ്കൾ പറഞ്ഞ വാക്കുകളാണ്, അതേ വാക്കുകൾ തന്നെയാണ് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. താങ്കൾ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷം മാറുന്നുള്ളതാണ്, ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്.
അല്ല, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെ എങ്ങനെയാണ് പാർലമെന്റിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രതിപക്ഷങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് നമുക്കറിയാം. അതുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ, ഇപ്പൊ ആഭ്യന്തര വളർച്ചയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകങ്ങൾ വരുന്നത് നമ്മുടെ രാജ്യത്തിലെ നികുതിദായകരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ജി എസ് ടി ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുള്ളത് രാജ്യത്തിലെ മെച്ചപ്പെട്ട ഒരു ഒരു നികുതി ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ നികുതി ഘടനയിലൂടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും ഒരുപോലെ വരുമാനം ലഭ്യമാകുന്ന സാഹചര്യം, അതിലൂടെയാണല്ലോ ആഭ്യന്തര വളർച്ച ഉണ്ടാവേണ്ടത്. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുന്ന നികുതി അവസാനത്തെ നികുതി പണവും ഖജനാവിലേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നിടത്താണ് ആഭ്യന്തര വളർച്ച ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലുകൾ പരമാവധി വിട്ടുവീഴ്ച നൽകി കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ബില്ലിനെ കോൺഗ്രസിന് തന്നെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തിക്കൊണ്ട് പാർലമെന്റിൽ കൊണ്ടുവരുന്ന രാജ്യസഭയിൽ അത് പാസാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും വേണ്ടി നടന്നില്ല. മൂന്ന് പ്രധാനപ്പെട്ട ബില്ലുകൾ ഇതേപോലെ സർക്കാരിന് മാറ്റിവെക്കേണ്ടതായി വന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. രണ്ടാമത് സാമ്പത്തിക പരിഷ്കാരത്തെ സംബന്ധിച്ചും ബി ജെ പിക്ക് അകത്തുള്ള ചില വിഷയങ്ങൾ, ഉദാഹരണമായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ആ തെരഞ്ഞെടുപ്പുകളെ ബന്ധപ്പെട്ട് ഒരു കർക്കശമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഘട്ടം വരുന്നു. അതുകൊണ്ടുകൂടി സാമ്പത്തിക പരിഷ്കരണ രംഗത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേഗത ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ അംഗീകരിക്കുന്നു. അത് വിമർശകന്മാർ ഉന്നയിക്കുന്നതാണ്. പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും തന്നെ ഈ കാര്യത്തിൽ ഒരു ആത്മവിമർശനം നടത്തിയിരുന്നു. ഉദ്ദേശിച്ച പോലെയുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേഗത കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കില്ല. അതിനെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരുന്ന് ഒരു പക്ഷേ സർക്കാരിനെ കുറ്റം പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഭരണത്തിലിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ എന്ന കാര്യം ബി ജെ പി രണ്ടു വർഷം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ടോ?
കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള എല്ലാ പരിഷ്കരണങ്ങൾക്കും പാർലമെന്റിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷമായിരുന്നു. ഞങ്ങൾ കോൺഗ്രസിന്റെ അഴിമതി ആരോപണങ്ങളെ കുറിച്ച്
വിമർശിച്ചിട്ടുണ്ടാകും. അതിലേക്കൊന്നും പോകുന്നില്ല, മറിച്ച് പെട്രോൾ വിലയുടെയും രൂപയുടെയും കാര്യത്തിൽ തന്നെ നിങ്ങൾ സർക്കാരിനെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചതും. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണോ ഭരണത്തിലെത്തുമ്പോൾ?
ഒരിക്കലുമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് പെട്രോളിനും ഡീസലിനും തത്തുല്യമായിട്ട് വില കുറഞ്ഞ് ജനപ്രീതിയുള്ള ഗവൺമെന്റാണ് എന്ന് വേണമെങ്കിൽ ഈ സർക്കാരിനെ വരുത്തി തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഉദാഹരണമായിട്ട് 22 രൂപക്ക് പെട്രോളും ഡീസലും കൊടുത്തിട്ട് ഇതാ ഏറ്റവും നല്ല ഗവൺമെന്റാണ് എന്ന് വേണമെങ്കിൽ ഒരു മാസം ആളുകളെ കൊണ്ട് പറയുക. പക്ഷെ അതിന്റെ പാപഭാരം അനുഭവിക്കപ്പെടുക ഈ നാട്ടിലെ കൂടാതെ ആളുകളാണ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, വാഹനം ഓടിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഗവൺമെന്റ് ലഭിക്കുന്ന അധിക വരുമാനം നേരിട്ട് വീണ്ടും സാധാരണക്കാരിലേക്ക് പോവുകയാണ്. വരുമാനം ഉണ്ടാക്കി ജനങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ വികസനം എത്തിക്കുകയാണോ വേണ്ടത്? അത് ഒരു ജനപ്രീതി ആർജിച്ച നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഓട്ടപ്പാത്രവുമായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകണോ? ഇതായിരുന്നു സമീപനം. ഞങ്ങൾ വിമർശനം ഏൽക്കേണ്ടി വരും, നിങ്ങൾ പറയുന്ന പോലെയുള്ള വിമർശനം ഏൽക്കേണ്ടി വരുമെന്ന് 100% ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് വിമർശനം കുറച്ചു കാലം. ആ വിമർശനത്തിന്റെ പഴി കേട്ടാലും കുഴപ്പമില്ല, രാജ്യത്ത് വികസനവും മെച്ചപ്പെട്ട ജീവിതവും ഉണ്ടാക്കാൻ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടായാൽ ആ സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് പാപപ്പെട്ട ആളുകൾ മാറുമ്പോൾ ഇത് മാറിക്കൊള്ളുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനപ്രീതിയില്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയെ മുമ്പോട്ട് നയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുള്ളത്. ഇപ്പൊ ഞങ്ങൾ കല്ലേറ് വെച്ച് വാങ്ങിക്കാം, പക്ഷെ ഈ കല്ലേറ് 2019 ആകുമ്പോഴേക്ക് പൂച്ചെണ്ടകളായിട്ട് മാറുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.
തീർച്ചയായും ശ്രീ എം ടി രമേഷ്, എന്തായാലും വളരെയധികം നന്ദി ഇത്രയധികം നേരം എസ് ബി എസ് മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന്.
താങ്ക് യു വെരി മച്ച്.
എസ് ബി എസ് മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.